ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 8-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന അധ്യായങ്ങൾ ഇയോബിൻ്റെ പുസ്തകം 38-39 അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും. ഇയോബ് 38-ാം അധ്യായം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരമരളി ചെയ്തതെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവരിവനാര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതുകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി. ഞാൻ അതിന് അതിര് നിയമിച്ചു, കഥകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ മാറുന്നു, വസ്ത്രം പോലെ ആ സകലം വിളങ്ങി നിൽക്കുന്നു. ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു, ഓങ്ങിയ ഭുജവും ഒടിഞ്ഞുപോകുന്നു. നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കുക. വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇരുളിൻ്റെ പാർപ്പിടവും എവിടെ? നിനക്ക് അവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ? നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ് ഒട്ടും കുറവല്ലോ, നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിൻ്റെ ഭണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ണാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതും ആയ വഴിയേത്? നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാർ? മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാർ? ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു. കാർത്തികയുടെ ചെങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ? അടിയങ്ങൾ വിടകൊള്ളുന്നുവെന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ? മനസ്സിന് വിവേകം കൊടുത്തവൻ ആർ? ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകട്ട ഒന്നോടൊന്ന് പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ? ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹയ്ക്ക് ഇര വേട്ടയാടി കൊടുക്കുമോ? ബാലസിംഹങ്ങളുടെ വിശപ്പടക്കുമോ? കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴുന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ? ഇയോബ് 39-ാം അധ്യായം. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാർ? വനഗർദ്ദഭത്തെ കെട്ടഴിച്ചതാർ? ഞാൻ മരുഭൂമിയെ അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. അത് പട്ടണത്തിലെ ആരവം കേട്ടുചിരിക്കുന്നു. തെളിക്കുന്നവൻ്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല. മലനിരകൾ അതിൻ്റെ മേച്ചൽപ്പുറമാകുന്നു. പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു. കാട്ടുപോത്ത് നിന്നെ വഴിപെട്ട് സേവിക്കുമോ? അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാ പാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിനെ കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിൻ്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിന്റെ വേല നീ അതിനെ ഭരമേൽപ്പിച്ചു കൊടുക്കുമോ? അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഒട്ടക പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടിട്ട് പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട് അവ ഒടിഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് തൻ്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. തൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി, വിവേകം അതിന് നൽകിയിട്ടുമില്ല. അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? അതിൻ്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്? നിനക്ക് അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിൻ്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു. നിന്റെ വിവേകത്താലോ പരുന്തു പറക്കുകയും ചെറുക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത്? അത് പാറയിൽ കുടിയേറി രാ പാർക്കുന്നു, പാറ മുകളിലും ദുർഗത്തിലും തന്നെ. അവിടെ നിന്ന് അത് ഇര തിരിയുന്നു. അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15:1-21 വാക്യങ്ങൾ. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്രയച്ചിട്ട് അവർ ഫൊയ്നീക്കിയയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിലെത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കുവാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഈ സംഗതിയെക്കുറിച്ച് വിചാരിക്കുവാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറേ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുവക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്ക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർണബാസും പൗലോസും ദൈവം തങ്ങളെക്കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ചിരിക്കുവാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കേട്ടപ്പോൾ എന്റെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ ദൈവിക വെളിപ്പാടുകളോടുള്ള നമ്മുടെ മനോഭാവം എന്ന വിഷയമാണ്. പൗലോസിന് വ്യക്തിപരമായി ദൈവത്തിൽ നിന്നും പ്രത്യേകമായ ഒരു ആലോചന ലഭിച്ചു. ആ ആലോചന ഏറ്റെടുത്ത പൗലോസ് ആ ദൈവിക വെളിപ്പാടിനുള്ള അനുസരണത്തിൽ അവസാനം വരെ ദിനംപ്രതി നടന്നുകൊണ്ടിരുന്നു. പന്തിരുവരുടെ കൂടെ ചേർന്ന് പൗലോസ് നിന്നിരുന്നെങ്കിൽ യെരൂശലേമിൽ തുടങ്ങി യെരൂശലേമിൽ അവസാനിക്കുന്ന ഒരു പൗലോസ് ആകുമായിരുന്നു. എന്നാൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതുകൊണ്ട് പിന്നത്തേതിൽ മാനുഷിക ശബ്ദങ്ങൾ അവന്റെ വഴിയെ തെറ്റിക്കുവാൻ കടന്നു വന്നിട്ടും ദൈവശബ്ദത്തിനോടുള്ള അനുസരണത്തിൽ ഉറച്ചു നിൽക്കുവാൻ തനിക്ക് കഴിയും. യെരൂശലേമിൽ നിന്നുമാണ് ചില പരീശ ഭക്തർ പരിച്ഛേദന നിർബന്ധമാക്കുന്ന ഉപദേശവുമായി അന്ത്യോഹ്യയിലേക്ക് കടന്നു വരുന്നത്. അവിടെ വലിയ വാദമുണ്ടാകുമ്പോൾ പൗലോസും ബർണബാസും കൂടെ യെരൂശലേമിലെത്തി അപ്പസ്തോലന്മാരുടെ മധ്യത്തിൽ അവരുടെ കേസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വെളിപ്പാട് ലഭിച്ച പത്രോസ് എഴുന്നേറ്റ് അവർക്ക് അനുകൂലമായി സംസാരിക്കും. ദൈവ പൈതലി, ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴായി നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയുണ്ട്. അന്ന് പത്രോസിന് ആ വെളിപ്പാട് ലഭിച്ചെങ്കിലും പിന്നത്തേതിൽ പത്രോസ് ആ ശുശ്രൂഷ ചെയ്തതായി നാം കാണുന്നില്ല. അന്ന് അവൻ തിരികെ യെരൂശലേമിലെത്തി അപ്പസ്തോലന്മാർക്കും യെരൂശലേമിലെ സഭയ്ക്കും ഒരു വലിയ വിശദീകരണം തന്നെ നൽകേണ്ടി വന്നു. എന്നാൽ ദൈവ അനുസരണം പ്രകാരം മുന്നോട്ട് പോകുന്ന പൗലോസ് കർത്താവിന്റെ വിളിയാണ്, തെരഞ്ഞെടുപ്പാണ്, അതിനനുസരണമായി മുന്നോട്ട് പോയി. എന്നാൽ പിന്നത്തേതിൽ അവിടെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ തന്നെ മർക്കോസിന്റെ വിഷയത്തിൽ ബർണബാസുമായി പൗലോസ് തെറ്റിപ്പിരിയുന്ന ഒരു അനുഭവമുണ്ട്. ഇത് നമ്മൾക്ക് പഠിക്കാവുന്ന, നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ പാഠമുണ്ട്. ദൈവിക വെളിപ്പാടും ദൈവഹിതവും ദിനം പ്രതി നാം തേടേണ്ടുന്ന കാര്യങ്ങളാണ്. അന്ന് പൗലോസ് എതിർത്തു നിന്നതുകൊണ്ട് പ്രബോധന പുത്രൻ എന്നറിയപ്പെടുന്ന ബർണബാസ് പൗലോസിൽ നിന്ന് മാറി മർക്കോസിനെ തള്ളിക്കളയാതെ മർക്കോസിനെയും കൊണ്ട് കുപ്രോസിന്, സൈപ്രസിന് പോകുന്നതായി നാം മനസ്സിലാക്കും. ഈ പൗലോസിനെ പോലും ഒരു കാലത്ത് യെരൂശലേമിലെ സഭ ഭയപ്പെട്ട് മാറ്റി നിർത്തിയപ്പോൾ ഈ ബർണബാസ് അല്ലേ തേടിച്ചെന്ന് അവനെ രക്ഷിച്ച് അവനെ വിളിച്ചുകൊണ്ട് വന്ന് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വലിയ യോദ്ധാവായി മാറുവാൻ ഇടയാക്കിയത്. ഓരോ ദിവസവും ദൈവശബ്ദത്തിന് അനുസരണമായി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ദൈവഹിതം എന്താണെന്ന് നമ്മൾ തേടിയില്ലെങ്കിൽ, നമ്മൾ പോകുന്ന വഴി ശരിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിക്കാനിടയുണ്ട്. തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്ന പൗലോസ് തൻ്റെ വാർദ്ധക്യത്തെ ദിശയിൽ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, മർക്കോസിനിക്ക് ഏറ്റവും പ്രയോജനമുള്ള ആകെ അവനെ കൊണ്ടുവരണം. ഇയ്യോബിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദൈവം സർവശക്തനായ ദൈവമാണ്, ആർക്കും ഒരു വിശദീകരണം കൊടുക്കാൻ അതിൻ്റെ ആവശ്യകതയുള്ള വ്യക്തിയല്ല ദൈവം. ഇയ്യോബ് അനേക കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഇയ്യോബിന് വെളിപ്പെടുമ്പോൾ ഇയ്യോബിനോട് പറയുന്ന ആദ്യത്തെ വാക്ക് അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരു ഇവനാർ. അവിടെ തുടങ്ങി ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മഞ്ഞ്, മഴ, ഹിമം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളുടെയും പ്രസക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ചും പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇയ്യോബിന് ഈ വേദനകൾ വന്നുവെന്ന് ദൈവമായ കർത്താവ് ഇയ്യോബിനോട് വിശദീകരിക്കുന്നതേ ഇല്ല. എന്നാൽ ദൈവമായ കർത്താവ് ഇയ്യോബിനോട് സംസാരിച്ചു കഴിയുമ്പോൾ നാം കാണുന്നത് ഇയ്യോബിൻ്റെ വേദനകൾ മാറി എന്നുള്ളതാണ്. അവൻ്റെ ഹൃദയത്തിൽ ഭാരം മാറും. നമ്മുടെ എല്ലാ വേദനകൾക്കും ശാശ്വതമാകുന്ന പരിഹാരം നമ്മുടെ കർത്താവിൻ്റെ അടുക്കലാണ്, നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലാണ്. അവനെ കാണുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ നാം എത്തുമ്പോൾ നമ്മുടെ വേദനകൾക്ക് ശാശ്വതമാകുന്ന പരിഹാരമുണ്ട്. എന്നാൽ ഓരോ ദിവസവും ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ ദിവസം ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ്, തിരിച്ചറിഞ്ഞ്, അത് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തകൾ ഇവിടെ ചുരുക്കുന്നു.